വളരെ പ്രായോഗികത്വമുള്ള ഒരു ചെറിയ പുസ്തകമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഹഗായ് പ്രവാചകന്റെ പുസ്തകം. ഇതിനോടകം നാം കണ്ടു കഴിഞ്ഞു ഈ പ്രവാചകൻ വളരെയധികം പ്രാവർത്തികമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന്. ജീവിതത്തിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ചാണ് ഹഗായ് പ്രവാചകന് പറയുവാനുള്ളത്. ഹഗായിയുടെ പുസ്തകത്തെ പ്രായോഗികത്വത്തിൻ്റെ സുവിശേഷം എന്ന് ഞാനങ്ങ് വിളിക്കട്ടെ. ഈ ചെറിയ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം മറന്നു പോകരുതേ. ഇത് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് നാം ഇതിലെ പ്രധാന ദൂത് വിട്ടുകളയാതിരിക്കേണ്ടതിനാണ്. ബാബിലോണിൽ പ്രവാസികളായിരുന്ന യഹൂദന്മാരെ പേർഷ്യൻ രാജാവായി വന്ന കോരസ് സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയച്ചു. വർദ്ധിച്ച ആവേശത്തോടെയാണ് യഹൂദന്മാർ യെരുശലേമിലെത്തിയത്. ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ദേവാലയം മാത്രമല്ല, യെരുശലേം പട്ടണം പോലും പുനരുദ്ധരിക്കുവാനുള്ള ആവേശം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന യഹൂദന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഉത്സാഹമെല്ലാം കെട്ടടങ്ങി. അതിൻ്റെ പ്രധാന കാരണം യെരുശലേമിൽ അവർ അനുഭവിക്കേണ്ടി വന്ന എതിർപ്പുകളാണ്. ശമര്യരും അടുത്തുണ്ടായിരുന്ന ശത്രുക്കളും യെരുശലേം വീണ്ടും പണിയുന്നതിനെ എതിർത്തു. അതുകൊണ്ട് അടിസ്ഥാനം ഇടുകയല്ലാതെ ജനം ഒന്നും ചെയ്തില്ല. ഏതാണ്ട് 15 വർഷം ഒരു പണിയും നടക്കാതെ അങ്ങനെ കിടന്നു. ഈ കാലയളവിൽ പ്രവാസത്തിൽ നിന്നും ദേവാലയം പണിയുവാൻ അത്യ ആവേശത്തോടെ യെരുശലേമിലേക്ക് വന്ന ഓരോരുത്തരും തങ്ങൾക്ക് തന്നെ നല്ല നല്ല വീടുകൾ പണിതുയർത്തുന്നതിൽ താല്പര്യം കാണിച്ചു. അവർ അങ്ങനെ തട്ടിട്ട വീടുകളിൽ സുഖമായി കഴിയുമ്പോൾ ഹഗായ് പ്രവാചകനിലൂടെ യഹോവ ജനത്തോട് സംസാരിക്കുന്നു. വീണ്ടും ദേവാലയം പണിയുവാൻ ഹഗായ് ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. 4 വർഷം കൊണ്ട് ദേവാലയ പണി പൂർത്തിയാക്കി. ഹഗായുടെ ഈ ചെറിയ പുസ്തകത്തിൽ 5 ദൂതുകളാണ് നാം കാണുന്നത്. അവ 5ഉം അറിയിച്ച സമയം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹഗായ് പ്രവാചകന്റെ ആദ്യത്തെ ദൂതാണ് ഈ ആഴ്ച ഇതുവരെ നാം പഠിച്ചത്. 1-ാം അധ്യായത്തിന്റെ 7 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 1-ാമത്തെ ദൂത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ജനങ്ങളുടെ മടി പിടിച്ച അവസ്ഥയിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുവാൻ പ്രവാചകൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നു. ആദ്യത്തെ 11 വാക്യമാണല്ലോ 1-ാമത്തെ പ്രസംഗം. അതിൽ ആദ്യത്തെ 4 വാക്യങ്ങൾ അവരുടെ ആവേശം കെട്ടടങ്ങിയതിനെ ശാസിക്കുകയാണ്. ദൈവത്തിന്റെ ആലയം പണിയുവാനുള്ള ദൈവത്തിന്റെ സമയമായിട്ടില്ല എന്ന തെറ്റായ കണക്കുകൂട്ടലിലായിരുന്നു ജനങ്ങൾ. പ്രതികൂലങ്ങളുടെ നടുവിൽ ആകെ തകർന്നിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ. സാധാരണ നിരാശ ഒരു വ്യക്തിയെ സ്വാർത്ഥമതി ആക്കുകയാണ് പതിവ്. ഹഗായുടെ സമയത്തെ ജനത്തിനും പറ്റിയ അമളി അതുതന്നെയാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ താല്പര്യപ്പെട്ടിരുന്ന ആ ജനത്തെ ദൈവം ശിക്ഷിച്ചു. വിളവ് മോശമായി, വരൾച്ച ഉണ്ടായി, ക്ഷാമവും ദാരിദ്ര്യവും എല്ലാം കൂടി അവരെ ആകെ ഞെരുക്കി. ഈ സാഹചര്യത്തിൽ ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് അരുളി ചെയ്യുന്നത്, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നമ്മുടെ ജീവിതത്തിൽ വഴികളെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനിയും ഈ ജനത്തിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകുവാൻ പോകുകയാണ്. വളരെ ലളിതവും വളരെ വ്യക്തവുമായി ദൈവം പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്നു. അത് കേൾക്കുമ്പോൾ താങ്കൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അയ്യോടാ ഇതെന്തിനാ വലിയ ഒരു കാര്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. യഹോവയുടെ ആലയം പണിയുവാനുള്ള ഒരു കൽപ്പന ദൈവം അവർക്ക് നൽകുന്നു. അതിനോടനുബന്ധിച്ച് അവർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പ്രവാചകൻ വ്യക്തമാക്കുന്നു. ബാബിലോണിൽ നിന്നും ദേവാലയം പണിയുവാൻ മടങ്ങി വന്ന യഹൂദന്മാർക്ക് അവരുടെ താല്പര്യത്തിലൊരു മാറ്റം വന്നതോർക്കുമല്ലോ. യഹോവയുടെ ആലയം പണിയുന്നതിനു മുൻപ് സ്വന്തം വീടുകൾ പണിയുവാനുള്ള താല്പര്യം അവർക്കുണ്ടായി. ദൈവത്തിന്റെ പരിപാടികൾക്ക് മുകളിൽ സ്വാർത്ഥ താല്പര്യങ്ങളെ ഇടുന്ന ജനം. കർത്താവ് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. ആ നീതി ക്രിസ്തുവിൽ മാത്രമാകുന്നു. താങ്കൾക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ താങ്കൾക്കെല്ലാം ഉണ്ട്. താങ്കൾ നേടിയെടുക്കുവാൻ പരക്കം പായുന്നതെല്ലാം പ്രാപിക്കുവാൻ താങ്കൾക്കുണ്ടായിരിക്കേണ്ടത് ക്രിസ്തു മാത്രമാകുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. നാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച് പണം ആത്മീയമാകാം, അല്ലെങ്കിൽ അതേറ്റവും മോശമാകാം. താങ്കളുടെ ഭവനം ദൈവത്തെ മാനിക്കുന്ന ഒന്നാകുന്നുവെങ്കിൽ അതൊരു ആത്മീക ഭവനമായിരിക്കും, ദൈവത്തിന്റെ സാക്ഷ്യം നൽകുന്ന ഒരു സ്ഥലമായിരിക്കും അത്, സ്നേഹിതർക്ക് വന്ന് ആശ്വസിക്കുവാൻ ഉതകുന്ന ഇടം, ഒരു ബൈബിൾ ക്ലാസ് നടക്കുന്ന സ്ഥലവുമാകാം. ഞങ്ങൾ എല്ലാ ആഴ്ചയും ആരാധിക്കുവാൻ പോകുന്ന ദേവാലയം പോലെ തന്നെ വിശുദ്ധമാകാം ഭവനവും. വിശുദ്ധന്മാർ വസിക്കുന്നിടം വിശുദ്ധമായിരിക്കണമല്ലോ. മനുഷ്യർ ഇന്ന് ആർത്തിയോടെ എന്തിനൊക്കെ വേണ്ടി ഓടി നടക്കുന്നുവോ അതെല്ലാം തെറ്റാകണമെന്നില്ല. പക്ഷേ തങ്ങളുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം ഈ ഭൗതികമായവയ്ക്ക് കൊടുത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതാണ് തെറ്റ്. ഹഗ്ഗായിയുടെ സമയത്ത് ജനങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ദൈവം പറയുന്നു. 8-ാം വാക്യം, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. പ്രശ്നത്തിന്റെ പരിഹാരം വളരെ ലളിതമത്രേ. അതിന് 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 1, മലയിൽ ചെല്ലുക. 2, മരം കൊണ്ടുവരിക. 3, ആലയം പണിയുക. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ മക്കൾ ലളിതമായി ഈ മാർഗം നേരത്തെ ഗ്രഹിക്കാതിരുന്നത്? ഞാൻ പറയാം, സ്വന്തം കൺമുൻപിൽ ഞാനെന്ന വലിയ ഭാവം വന്നു നിൽക്കുമ്പോൾ മറ്റെല്ലാം അസ്പഷ്ടമായും കാണേണ്ടവ കാണുവാൻ സാധിക്കാതെ അന്ധത പിടിച്ചും മനുഷ്യൻ മാറിപ്പോകും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും ലളിതമായ ഒരു പ്രശ്നം പോലും ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒന്നായി അനുഭവപ്പെടും. ഞാൻ വീണ്ടും പറയണോ? സ്വന്തം കൺമുൻപിൽ ഞാനെന്ന വലിയ ഭാവം വന്നു നിൽക്കുമ്പോൾ മറ്റെല്ലാം അസ്പഷ്ടമായും കാണേണ്ടവ കാണുവാൻ സാധിക്കാതെ അന്ധത പിടിച്ചും മനുഷ്യൻ മാറിപ്പോകും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും ലളിതമായ ഒരു പ്രശ്നം പോലും ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒന്നായി അനുഭവപ്പെടും. പലരും ഇന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ, ജീവിതമാകെ കുഴഞ്ഞു മറിഞ്ഞ ഒന്നാണ്, ജീവിക്കണമെങ്കിൽ വല്ല മനഃശാസ്ത്രജ്ഞന്മാരുടെയും സഹായം അത്യാവശ്യമാണ് പോലും, എപ്പോഴും കാര്യങ്ങൾ നേരെ ആക്കി കിട്ടണം. ആകെ നിരാശയോടെ ജീവിതത്തെ വീക്ഷിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നു എങ്കിൽ താങ്കളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നേരെ ആക്കുവാൻ അവിടുന്ന് താങ്കളെ സഹായിക്കും. അതിന് ആദ്യം ചെയ്യേണ്ടത് ഞാൻ എന്ന ആ വലിയ ഭാവം, അതെ, സ്വയകേന്ദ്രീകൃതമായുള്ള താങ്കളുടെ ജീവിതം അത് മാറണം. ലോകപ്രകാരം അത് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാകും, പക്ഷെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് അത് സാധിക്കും. ഇവിടെ ഇതാ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടായി പറയുന്നു, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവരിക എന്ന്. ഇന്ന് താങ്കൾ ഇസ്രായേലിൽ സന്ദർശനത്തിന് പോയാൽ ഈ പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനയെക്കുറിച്ച് സംശയിക്കും, കാരണം അവിടെങ്ങും ഈ പറയുന്നത് പോലെ മരങ്ങളില്ല. മരങ്ങൾ നട്ടുവളർത്തുന്ന ഒരു പദ്ധതി അനേക വർഷങ്ങളായി ഇസ്രായേലിൽ നിലവിലുണ്ട്. ലക്ഷക്കണക്കിന് മരങ്ങൾ അവർ നട്ടെങ്കിലും ഇന്നും നാം ഒക്കെ പോയി നോക്കിയാൽ അവിടം എല്ലാം വെറും മൊട്ടക്കുന്നുകൾ പോലെ തോന്നും. പച്ച നിറമുള്ളവ വളരെ കുറവാണ്. പക്ഷേ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ആ പ്രദേശങ്ങളെല്ലാം വൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണല്ലോ. അവിടെ മരങ്ങളില്ലായിരുന്നുവെങ്കിൽ മലയിൽ ചെന്ന് മരം കൊണ്ടുവരിക എന്ന് ദൈവം ഒരിക്കലും കൽപ്പിക്കുകയില്ലായിരുന്നു. പിന്നെ ഈ മരങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു? 70 റോമാ പട്ടാളം ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവരുടെ പട്ടണങ്ങൾ മാത്രമല്ല മരങ്ങൾ നിറഞ്ഞിരുന്ന മനോഹരമായ കുന്നുകളും മലകളും എല്ലാം നശിപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ ദേശത്തെ സകല മരങ്ങളും റോമാക്കാർ നശിപ്പിച്ചു എന്ന് വേണം ചിന്തിക്കുവാൻ. അനേക വർഷങ്ങളായി ഹഗ്ഗായിയുടെ ജനം അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നത്തിന് ദൈവം നൽകുന്ന ലളിതമായ പരിഹാരം നോക്കൂ. മലയിലേക്ക് ചെല്ലുക, മരം കൊണ്ടുവരിക, ആലയം പണിയുക. മലയിൽ കയറുന്നതും മരം വെട്ടുന്നതും തടി കഷണങ്ങളാക്കുന്നതും കീറുന്നതും മുറിക്കുന്നതും എല്ലാം വലിയ പണിയാകുന്നു. വളരെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതൊക്കെ നടക്കൂ. ഇന്ന് പിന്നെ ഇതൊക്കെ എളുപ്പമായി ചെയ്യുവാനുള്ള മെഷീൻ ഉണ്ടല്ലോ. അന്നത്തെ കാലത്ത് ഇതെല്ലാം മനുഷ്യൻ സ്വന്തം കൈകൊണ്ട് ഓരോരുത്തരായി മഴുകൊണ്ടും കോടാലി കൊണ്ടും മുറിച്ച് മുറിച്ച് കീറി ഈ താഴ്ന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ താങ്കൾക്ക് ഒരുക്കമില്ലെങ്കിൽ താങ്കൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതെന്തുമാകട്ടെ, അത് ചെയ്യുവാൻ താങ്കൾക്ക് മനസ്സില്ല എങ്കിൽ ബൈബിൾ പഠനം വളരെ ഒന്നും സഹായിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവം പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു, പ്രവൃത്തിയുടെ ഒരു സുവിശേഷമാകുന്നു ഹഗ്ഗായിയുടെ ഈ ചെറിയ പുസ്തകം. ദൈവം തൻ്റെ ജനത്തെ വെല്ലുവിളിക്കുന്നതാണ് അനുഗ്രഹീതമായ ഈ ചെറിയ പുസ്തകത്തിൽ ആദ്യം നാം കണ്ടത്. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവഹിതമാകുന്നു എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ കബളിപ്പിച്ചിരിക്കുകയായിരുന്നു ആ ജനം. പക്ഷേ ദൈവത്തിൻ്റെ ആലയം അവർ പണിയാതിരുന്നത് അവരുടെ ഉദാസീനത ഒന്നുകൊണ്ട് മാത്രമാണ്. പക്ഷെ കാലമായിട്ടില്ല എന്ന ഭക്തിയുടെ പരിവേഷത്തിലുള്ള വിരസ ശുഷ്കമായ പ്രസ്താവം കൊണ്ട് ആ ജനം തങ്ങളുടെ ഉദാസീനതയെ പൊതിഞ്ഞ് രക്ഷപ്പെടുവാൻ ഒരുമ്പെട്ടു. അവർ ഭക്തിയോടെ പറഞ്ഞു, ഓ ഇപ്പോൾ യഹോവയുടെ ആലയം പണിയണം എന്നത് ദൈവഹിതമല്ല പോലും. പക്ഷേ മടി പിടിച്ചിരിക്കുന്ന ജനത്തോട് ദൈവം അല്ല ചെയ്യുന്നത്, ഈ കളിപ്പീര് വിദ്യ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി പണിയെടുപ്പീൻ എന്നാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് വിളവ് മോശമായിപ്പോയി, ഇന്ന് ജീവിക്കുവാൻ വളരെ പ്രയാസമായ സ്ഥിതിയാണ്, ഇതിനെല്ലാം കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളാണ്, ഇതല്ലേ നിങ്ങൾ പറയുന്നത്? എന്തിനാ ചുറ്റുപാടുകളെ കുറ്റം പറയുന്നത്? എന്നെ പഴിചാരൂ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ അയച്ചത് ഞാനാണ്, നിങ്ങളെ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ കുറ്റം പറയൂ. അവരുടെ വഴികളെ വിചാരിച്ചു നോക്കുവാൻ ദൈവം അവർക്ക് ആഹ്വാനം നൽകുന്നു. ഏതൊക്കെ വിധത്തിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആലോചന. അത് കഴിഞ്ഞ് ഇപ്പോൾ ദൈവം പറയുന്നത് പ്രവൃത്തിയിൽ വ്യാപൃതരാകുവാനാണ്. ജനങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആവേശത്തിൽ കുറവ് സംഭവിച്ചതിന് ആദ്യം ദൈവം അവരെ ശാസിച്ചു. എന്നിട്ട് തങ്ങളുടെ ഇപ്പോഴത്തെ വഴികൾ വിചാരിച്ചു നോക്കുവാൻ ദൈവം ജനങ്ങൾക്ക് ആഹ്വാനം നൽകി. ഒടുവിലിതാ ദേവാലയ പണി ആരംഭിക്കുവാൻ ദൈവം അവരോട് കൽപ്പിക്കുന്നു. അതും വളരെ ലളിതമായൊരു മാർഗം, മലയിലേക്ക് കയറി ചെല്ലുക, മരം മുറിച്ച് താഴെ കൊണ്ടുവരിക. അവിടെ നിൽക്കുന്ന മരം താങ്കൾക്ക് വേണ്ട വിധത്തിൽ പാകമായി മുറിച്ച് കാൽച്ചുവട്ടിൽ വന്ന് വീഴുമെന്ന് ചിന്തിക്കരുത്. പ്രവൃത്തിയെടുക്കുവാൻ പോകേണ്ടത് താങ്കളുടെ തീരുമാനമത്രേ. ആ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും അനുഗ്രഹം ലഭിക്കുന്നത്. ചിലർ വളരെ ആവേശത്തോടെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഇന്നത്തെ ബുദ്ധിമുട്ടിന് ദൈവം പരിഹാരം നൽകുവാൻ പോകുന്നു, നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്നൊക്കെ. കയ്യും കിട്ടിയിരുന്നു, ദൈവം അത്ഭുതത്തിലൂടെ താങ്കളുടെ ബുദ്ധിമുട്ട് മാറുമെന്നാ ഈ പറഞ്ഞത് അല്ലേ? സഹോദര, ഞാൻ പറയട്ടെ, വെറുതെയാ, അങ്ങനൊന്നും നടക്കില്ല. ഒരുപക്ഷെ താങ്കൾ കഴിഞ്ഞ കാലങ്ങളിൽ അപ്രകാരം സംഭവിച്ച അനേകം ഉദാഹരണങ്ങൾ നിരത്തി വെക്കുമായിരിക്കും. ഞാനും അതറിയുന്നുണ്ട്, ഞാനും അതിൽ വിശ്വസിക്കുന്നു. എങ്ങനെയുള്ളവരുടെ മേലാകുന്നു ആ അത്ഭുതങ്ങൾ നടന്നതെന്നും കൂടി ഒന്ന് പഠിക്കരുതോ? മടി പിടിച്ചിരുന്ന ഈ യഹൂദന്മാരോട് ആരെങ്കിലും വന്ന് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതാണ് ശരി, ദൈവം തൻ്റെ സമയത്ത് ഒരത്ഭുതത്തിലൂടെ ആലയം അങ്ങ് പണിതുയർത്തിക്കൊള്ളും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കുവാൻ എളുപ്പം അതായിരുന്നിരിക്കും. ഈ വന്ന് പറഞ്ഞ വ്യക്തി വേണമെങ്കിൽ അനേകം വേദവാക്യങ്ങളും ഉദ്ധരിച്ചേനേയും. പക്ഷെ ദൈവം പറയുന്നു, മലയിൽ കയറി ചെന്ന് മരം കൊണ്ടുവരുവീൻ, വല്ല പണിയും ചെയ്യുവീൻ. അതെ സുഹൃത്തെ, ദൈവ ശുശ്രൂഷയിൽ കുറുക്കുവഴികളൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും കുറുക്കുവഴികളാണ് ഇഷ്ടം, എളുപ്പവഴികൾ. ഒരു സ്വിച്ച് അമർത്തിയാൽ എല്ലാം കിട്ടുമെങ്കിൽ, അത് ഒരു കടയിൽ കയറിയാൽ എല്ലാം അവിടെ കിട്ടുമെങ്കിൽ അതിന് ഡിമാൻഡ്. ദൈവവുമായുള്ള ഇടപാടുകളിലും ഈ കുറുക്കുവഴികൾ മനുഷ്യർ ആഗ്രഹിക്കുന്നു. എത്രയും കുറച്ച് പണിയെടുത്ത് എത്രയും അധികം പണമുണ്ടാക്കുവാനുള്ള മനുഷ്യന്റെ തത്രപ്പാടാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമായി ഇന്ന് മാറിയിരിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യർ ഉദാസീനരായി പോകുന്നുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഉദാസീനതയെല്ലാം എല്ലാ രംഗത്തുമുണ്ട്. അധ്യാപകർ പരാജയപ്പെടുന്നതിന് കാരണം ഉദാസീനത, പ്രസംഗകർ പരാജയപ്പെടുന്നതിന് കാരണം ഉദാസീനത, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടാത്തതിന് കാരണം ഉദാസീനത. കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ സംസാരിക്കുന്നു. അതിലൊരാൾ പറയുന്നു, എന്റെ പണി എന്ത് എളുപ്പമാണെന്നോ, മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഉച്ച കഴിഞ്ഞൊന്ന് കറങ്ങിയിട്ടിങ്ങി വരും, ബാക്കിയുള്ള സമയങ്ങളിൽ ആവശ്യം പോലെ ഉറങ്ങാമെന്ന്. അയാളുടെ സുഹൃത്തും പറഞ്ഞു, തൻ്റെ പണിയും വളരെ എളുപ്പമാണെന്ന്. സത്യത്തിൽ എനിക്ക് ആ ചെറുപ്പക്കാരോട് സഹതാപം തോന്നി. നല്ല യൗവനം, രക്തം തിളയ്ക്കുന്ന പ്രായം, വല്ലതും കാര്യമായിട്ട് ചെയ്യേണ്ടതിന് പകരം ഉറങ്ങിയിട്ട് പൈസ ഉണ്ടാക്കുക, ലജ്ജയില്ലേ? ഇന്ന് നമ്മുടെ ഇടയിലെ ഒരു ഫാഷനാണ് പണി വളരെ കുറവാണ് എന്ന് പറയുന്നത്. ഓ, അവന്റെ പണി നല്ല സുഖമാണെന്നേ, ഒന്നുമില്ല. പലരും ഓഫീസിൽ എത്ര നേരം ഉറങ്ങാം എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നാട്ടിൻ പുറങ്ങളിൽ ഇന്ന് അനേക ഭവനങ്ങളിലും അപ്പച്ചനും അമ്മച്ചിക്കും ഒരു പണിയുമില്ല. എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പലരുടെയും ചിന്ത മക്കൾ സമ്പാദിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണിയൊന്നും ചെയ്യരുതെന്നാണ്. ഇത് നമ്മുടെ നാട്ടിലെ മാത്രം ഒരു തെറ്റിദ്ധാരണയാകുന്നു എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. ഇല്ലേ, റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥ. അതുകൊണ്ട് എന്തെല്ലാം രോഗങ്ങളാണ് ശരീരത്തിനും മനസ്സിനും വ്യായാമമില്ലാത്ത അവസ്ഥ. ഞാൻ പറയാം, ഈ ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. ഓരോ ദിവസവും രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് അന്ന് ചെയ്ത കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കിക്കേ. ഭക്ഷണം കഴിച്ചതും കുളിച്ചതും ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്കും കൂടി പ്രയോജനമുണ്ടാകുന്നത് എന്തൊക്കെ ചെയ്തു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നാം ഒരു പദ്ധതി ഉണ്ടാക്കണം. ഒന്നും പ്ലാൻ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് എഴുതൂ, ഞാൻ ചില നിർദ്ദേശങ്ങൾ തരാം. മടിക്കാതെ എഴുതൂ. ഒറ്റ ദിവസം പോലും പ്രയോജനമുള്ളതൊന്നും ചെയ്യാതെ നാം പാഴാക്കി കളയരുത്. ഒരു ദിവസം എന്തെങ്കിലും ചെയ്തില്ല എന്ന് കണ്ട് കുറ്റബോധത്തിൽ ജീവിക്കുകയും വേണ്ട. എന്നാൽ നാം അതേക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉദാസീനതയെ അനുഗ്രഹിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഒരാഴ്ചയുള്ളൂ, അതിൽ ലഭിച്ചിരിക്കുന്ന സമയം പാഴാക്കരുതേ സുഹൃത്തെ. ക്രിസ്തീയ ജീവിതം വെള്ളിത്തലികയിൽ താങ്കൾക്ക് നൽകണം എന്ന് പ്രതീക്ഷിക്കരുത്. താങ്കൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് അത്ഭുതം നടക്കുന്നത്. അത് നാം സ്വതവേ സ്വാഭാവികമായി അങ്ങ് ചെയ്യുകയാണ്. അതിനുള്ള താല്പര്യം നമ്മിൽ ഉണ്ടാക്കുന്നത് ദൈവമാണ്. ഹഗ്ഗായിയുടെ സമയത്ത് ജീവിച്ചിരുന്ന ദൈവത്തിന്റെ ജനങ്ങളോട് ദൈവം പറഞ്ഞത് പോയി വല്ല പണിയും ചെയ്യുവാനാണ്. പണി ചെയ്യുവാൻ മനസ്സുള്ളവൻ ഏത് പണിയും അഭിമാനത്തോടെ ചെയ്യും. തെറ്റായ പണികൾ ചെയ്യുമെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇന്ന് അനേകരും അവർ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നുറച്ചു മുൻപോട്ട് പോവുകയാണ്. അത് തെറ്റാണ്. പ്രിയ സുഹൃത്തെ, ഒന്ന് തയ്യാറായിക്കേ. നമുക്കിന്ന് ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാം. ഇന്ന് അനേകരും കാഴ്ചക്കാരായി ഗ്യാലറിയിൽ അങ്ങനെ അങ്ങിരിക്കുകയാണ്. ഇന്ന് എല്ലായിടത്തും കാഴ്ചക്കാരാണല്ലോ കൂടുതൽ. ദൈവവേലയിലും കാഴ്ചക്കാരാണ് കൂടുതലെന്ന് തോന്നുന്നു. ആ ഗ്യാലറിയിൽ ഇരുന്ന് വേറെ ആരെങ്കിലും പണിയെടുക്കുന്നത് കാണുവാനാണ് ഈ കൂട്ടർക്ക് താല്പര്യം. പിന്നെ ഇവർ ചെയ്യുന്ന ഓരോ പണികളും എന്തെങ്കിലും ചെയ്യുന്നവരെ വിമർശിക്കുക മാത്രമാണ്. വിമർശനം കേട്ടാൽ തോന്നും ഇവർ ഈ പണിയെല്ലാം ഒത്തിരി ചെയ്തതാണെന്ന്. സഭയായി സമൂഹമായി നമുക്ക് എന്തെല്ലാം ചെയ്യുവാനുണ്ട്, പക്ഷെ നാം അതിനൊരുമ്പെടാറില്ല. പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് അച്ഛന് അല്ലെങ്കിൽ പാസ്റ്റർക്ക് ശമ്പളം കൊടുത്താക്കിയിരിക്കുന്നതെന്നാണ് പലരുടെയും പക്ഷം. വെറുതെ കിടന്നുറങ്ങിയാലും ഒരു രോഗിയുടെ ഭവനത്തിൽ കയറുകയോ ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ സന്ദർശിക്കുകയോ ചെയ്യില്ല. അതൊക്കെ അച്ഛന്റെ പണിയല്ലേ എന്നതാണ് ചിന്ത. അതുകൊണ്ട് തന്നെയാണ് യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കുന്നത്. നാം അധ്വാനിക്കുവാൻ തയ്യാറാകണം. ദൈവം അത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സംഗതിയാകുന്നു. വാസ്തവത്തിൽ ഹഗ്ഗായിയുടെ പുസ്തകം ബൈബിളിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുമോ എന്ന് സംശയിക്കേണ്ട വിധം അങ്ങ് ലളിതമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അല്പം കൂടി സങ്കീർണമായിരുന്നെങ്കിൽ എന്നല്ലേ താങ്കൾ ചിന്തിക്കുന്നത്? ഹഗ്ഗായി ജനങ്ങൾക്കൊരു ദൂത് നൽകി. അവൻ പറഞ്ഞു, മലയിലേക്ക് ചെല്ലുക, അതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം മരം കൊണ്ടുവരിക, പിന്നെ ആലയം പണിയുക. ദൈവം നൽകുന്ന ലളിതമായ നിർദ്ദേശങ്ങൾ ഇവയത്രേ. കൂടുതലായി ഒന്നും പറയുവാനില്ല, പക്ഷേ ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു, ഇന്നും ദൈവത്തിനും മനുഷ്യരോട് പറയുവാനുള്ളത് അലസരാകാതെ പണി ചെയ്യുവാനാണ്. ജോലിയൊന്നും ചെയ്യാതെ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്നതിനെ ദൈവാനുഗ്രഹം എന്ന് വിളിച്ചു പഠിപ്പിച്ചത് ഏത് ചെകുത്താനാണെന്ന് എനിക്കറിയില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയത് കയ്യും കെട്ടിയിരുന്ന് അതിലെ ഫലം അനുഭവിക്കുവാനല്ല, പിന്നെയോ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാകുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ നാം കുറ്റക്കാരാകും. ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്നവർ മാത്രമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ അപ്രകാരത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. സമയം പാഴാക്കാതെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക. അതിനുവേണ്ടി താങ്കൾ ഒരുക്കമാണോ?